ലൂക്കോസ് അദ്ധ്യായം 20. ഒരു ദിവസം യേശു ദൈവാലയത്തിൽ ആളുകളെ ഉപദേശിക്കുകയായിരുന്നു. അവൻ ദൈവരാജ്യത്തെപ്പറ്റിയുള്ള സുവിശേഷം അവരോട് പറഞ്ഞു. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ജനത്തിന്റെ മൂപ്പന്മാരും അവനോട് സംസാരിക്കാനെത്തി. അവർ ചോദിച്ചു,
പറയൂ, ഇതെല്ലാം ചെയ്യാൻ നിനക്കെന്താണ് അധികാരം? നിനക്കാരാണ് അധികാരം തന്നത്?
യേശു പറഞ്ഞു,
ഞാനും നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. പറയൂ, യോഹന്നാൻ ആളുകളെ സ്നാനപ്പെടുത്തിയപ്പോൾ അത് ദൈവത്തിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ വന്നത്?
പുരോഹിതരും ശാസ്ത്രിമാരും യഹൂദാ നേതാക്കളും ഇതിനെപ്പറ്റി സംസാരിച്ചു. അവർ പരസ്പരം പറഞ്ഞു,
യോഹന്നാന്റെ സ്നാനം ദൈവത്തിൽ നിന്ന് വന്നു എന്ന് നമ്മൾ പറഞ്ഞാൽ അവൻ ചോദിക്കും, പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് യോഹന്നാനിൽ വിശ്വസിച്ചില്ല? പക്ഷേ യോഹന്നാന്റെ സ്നാനം മനുഷ്യനിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ നമ്മെ കല്ലെറിഞ്ഞു കൊല്ലും. എന്തെന്നാൽ യോഹന്നാൻ പ്രവാചകനാണെന്നവർ വിശ്വസിച്ചിരുന്നു.
അതിനാൽ അവർ പറഞ്ഞു,
ഉത്തരം ഞങ്ങൾക്കറിയില്ല.
യേശു അവരോട് പറഞ്ഞു,
എങ്കിൽ ഇതെല്ലാം ചെയ്യാൻ എനിക്കെന്ത് അധികാരമെന്ന് ഞാനും പറയില്ല.
അപ്പോൾ യേശു അവരോട് ഈ കഥ പറഞ്ഞു.
ഒരാൾ തന്റെ തോട്ടത്തിൽ മുന്തിരിച്ചെടികൾ നട്ടു. അയാൾ തോട്ടം ചില കർഷകർക്ക് പാട്ടത്തിന് കൊടുത്തു. എന്നിട്ടയാൾ നീണ്ട കാലത്തേക്ക് ഒരു ദൂരയാത്ര പോയി. മുന്തിരിയുടെ വിളവെടുപ്പ് കാലമായി. തോട്ടമുടമ തന്റെ പങ്കിനായി ഒരു ദാസനെ കൃഷിക്കാരുടെ അടുത്തേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ദാസനെ മർദ്ദിച്ച് ഒന്നും കൊടുക്കാതെ പറഞ്ഞയച്ചു. ഉടമ അടുത്ത ദാസനെ അയച്ചു. അയാളെയും കൃഷിക്കാർ മർദ്ദിക്കുകയും ഒട്ടും മാനിക്കാതെ തിരിച്ചയക്കുകയും ചെയ്തു. ഉടമ മൂന്നാമതൊരു ദാസനെ കൂടി അയച്ചു. അവർ അവനെ ക്രൂരമായി മർദ്ദിച്ച് മുറിവേൽപ്പിച്ച് പുറന്തള്ളി. തോട്ടമുടമ പറഞ്ഞു, ഞാൻ ഇനി എന്തു ചെയ്യും? ഞാൻ എന്റെ മകനെ ഇനി അയക്കും. അവനെ ഞാൻ വളരെ സ്നേഹിക്കുന്നു. ഒരുപക്ഷേ കൃഷിക്കാർ അവനോട് ആദരവ് കാട്ടും. ഉടമയുടെ മകനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇത് ഉടമയുടെ മകനാണ്. ഈ തോട്ടം അവന്റേതായിരിക്കും. നമ്മൾ അവനെ കൊന്നാൽ ഈ തോട്ടം നമ്മുടേതാകും. അതിനാൽ അവർ മകനെ തോട്ടത്തിനു പുറത്താക്കി. പിന്നീട് അവർ അവനെ കൊന്നു. തോട്ടമുടമ അവരോടെന്തു ചെയ്യും? അയാൾ വന്ന് ആ കർഷകരെ കൊല്ലും, എന്നിട്ട് തോട്ടം മറ്റ് കൃഷിക്കാർക്ക് നൽകും.
ആളുകൾ ഈ കഥ കേട്ടു. അവർ പറഞ്ഞു,
ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല.
പക്ഷേ യേശു അവരുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു,
പിന്നെ ഈ എഴുതിയിരിക്കുന്നതിന്റെ അർത്ഥമെന്താണ്? പണിക്കാർ വലിച്ചെറിഞ്ഞ കല്ല് മൂലക്കല്ലായി. ആ കല്ലിനു മുകളിൽ വീഴുന്നവർ തകരും. കല്ല് നിങ്ങളുടെ മേൽ വീണാൽ നിങ്ങൾ പൊടിയും.
യേശു പറഞ്ഞ ഈ കഥ യഹൂദ പ്രമാണിമാർ കേട്ടു. ഈ കഥ അവരെപ്പറ്റിയാണെന്ന് അവർ അറിഞ്ഞു. അതിനാൽ ആ സമയം യേശുവിനെ തടവിലാക്കണമെന്നവർ ആഗ്രഹിച്ചു. പക്ഷേ ജനങ്ങളെ അവർ ഭയന്നു. യേശുവിനെ കുരുക്കാൻ പറ്റിയ സമയം നോക്കി ശാസ്ത്രിമാരും പുരോഹിതരുമിരുന്നു. അവർ ചിലരെ യേശുവിന്റെ സമീപത്തേക്ക് അയച്ചു. നല്ലവരെന്ന് യേശുവിന്റെ മുമ്പിൽ നടിക്കണമെന്ന് അവരെ ചട്ടം കെട്ടിയിരുന്നു. യേശു പറയുന്നതിൽ തെറ്റു കണ്ടെത്താൻ അവർ ശ്രമിച്ചു. അങ്ങനെ തെറ്റെന്തെങ്കിലും കണ്ടുപിടിച്ചാൽ അവർക്കവനെ അവന്റെ മേൽ അധികാരമുള്ള ഭരണാധിപനെ ഏൽപ്പിക്കാം. അവർ യേശുവിനോട് ചോദിച്ചു,
ഗുരു, അങ്ങ് പറയുന്നതും പഠിപ്പിക്കുന്നതും സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്റെ കേൾവിക്കാർ ആരെന്ന് നോക്കാതെ ഇതുതന്നെ നീ എല്ലാവരെയും പഠിപ്പിക്കുന്നു. ദൈവമാർഗത്തെപ്പറ്റിയുള്ള സത്യം നീ എപ്പോഴും പഠിപ്പിക്കുന്നു. ഞങ്ങളോട് പറയൂ, ഞങ്ങൾ കൈസർക്ക് നികുതി കൊടുക്കുന്നത് ശരിയോ എന്ന് പറയുക.
ഇവർ തന്നെ കുരുക്കാൻ ശ്രമിക്കുകയാണെന്ന് യേശുവിനറിയാമായിരുന്നു. അവൻ അവരോട് പറഞ്ഞു,
ഒരു നാണയം എന്നെ കാണിക്കൂ. ആരുടെ പടമാണിതിലുള്ളത്? ആരുടെ പേരാണ് അതിന്റെ പുറത്ത് മുദ്രണം ചെയ്തിട്ടുള്ളത്?
അവർ പറഞ്ഞു,
കൈസറുടേത്.
യേശു അവരോട് പറഞ്ഞു,
അപ്പോൾ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുത്തേക്കുക, ദൈവത്തിനുള്ളത് ദൈവത്തിനും.
അവന്റെ വിവേകപൂർണമായ ഉത്തരം അവരെ അത്ഭുതപ്പെടുത്തി. അവർക്കൊന്നും പറയാനായില്ല. ജനങ്ങളുടെ മുമ്പിൽ അവനെ കുരുക്കാൻ അവർക്കായില്ല. തന്നെ പഴിചാരാൻ ഒന്നും തന്നെ യേശു പറഞ്ഞില്ല. ഏതാനും സദൂക്യർ യേശുവിനെ സമീപിച്ചു. അവർ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. അവർ യേശുവിനോട് ചോദിച്ചു,
ഗുരു, വിവാഹിതനായ ഒരാൾ മരിക്കുകയും അയാൾക്ക് കുട്ടികളില്ലാതെ വരികയും ചെയ്താൽ അയാളുടെ വിധവയെ അയാളുടെ സഹോദരൻ വിവാഹം കഴിക്കണമെന്ന് മോശ എഴുതിയിരിക്കുന്നു. അവർ സഹോദരനു വേണ്ടി സന്താനങ്ങളെ സൃഷ്ടിക്കണം. ഒരിക്കൽ ഒരിടത്ത് 7 സഹോദരന്മാരുണ്ടായിരുന്നു. മൂത്തയാൾ വിവാഹം കഴിച്ചെങ്കിലും കുട്ടികളില്ലാതെ മരിച്ചു. അപ്പോൾ രണ്ടാമൻ ആ സ്ത്രീയെ വിവാഹം കഴിച്ചു. അയാളും കുട്ടികളുണ്ടാകാതെ മരിച്ചു. മൂന്നാമനും അവരെ വിവാഹം കഴിച്ച ശേഷം മരിച്ചു. എല്ലാ 7 സഹോദരന്മാർക്കും അതുതന്നെ സംഭവിച്ചു. എല്ലാവരും കുട്ടികളില്ലാതെ മരിച്ചു. പക്ഷേ 7 സഹോദരന്മാരും അവളെ വിവാഹം കഴിച്ചു. അതിനാൽ ഉയർത്തെഴുന്നേൽപ്പ് സംഭവിക്കുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും?
യേശു സദൂക്യരോട് പറഞ്ഞു,
ഈ ലോകത്തിൽ മനുഷ്യർ പരസ്പരം വിവാഹം കഴിക്കുന്നു. ചിലർ ഉയർത്തെഴുന്നേൽക്കുന്നതിനും വീണ്ടും ജീവിക്കുന്നതിനും അർഹരാണ്. ആ ജീവിതത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, കാരണം അവർ ദൂതന്മാർക്ക് തുല്യരാകയാൽ മരിക്കയില്ല. മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതിനാൽ അവർ ദൈവത്തിന്റെ സന്തതികളാണ്. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് മോശ സൂചിപ്പിച്ചിട്ടുണ്ട്. കത്തുന്ന മുൾച്ചെടികളെപ്പറ്റി എഴുതുന്നിടത്ത് മോശെ കർത്താവായ ദൈവം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അവരുടെ ദൈവമാണെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മരിച്ചിട്ടില്ല. അവൻ മരിച്ചവരുടെ ദൈവമല്ല, പക്ഷേ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമാണ്. അവന്റെ കാഴ്ചപ്പാടിൽ അവനുള്ളവരെല്ലാം ജീവിക്കുന്നു.
ശാസ്ത്രിമാരിൽ ചിലർ പറഞ്ഞു,
ഗുരു, അങ്ങയുടെ ഉത്തരം നന്നായിരിക്കുന്നു.
മറ്റൊരു ചോദ്യം അവനോട് ചോദിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. അപ്പോൾ യേശു ചോദിച്ചു,
ക്രിസ്തു ദാവീദിന്റെ പുത്രനാണെന്ന് ആളുകൾക്ക് എങ്ങനെ പറയാനാകും? സങ്കീർത്തന പുസ്തകത്തിൽ ദാവീദ് തന്നെ പറയുന്നു, കർത്താവ് എന്റെ കർത്താവിനോട് അരുളി, എന്റെ വലതുവശത്ത് ഇരിക്കുക, നിന്റെ ശത്രുക്കളെ നിന്റെ കാൽക്കീഴിൽ ഞാൻ കൊണ്ടുവരും വരെ. ക്രിസ്തുവിനെ ദാവീദ് കർത്താവെന്ന് വിളിക്കുന്നു, എന്നാൽ ക്രിസ്തു ദാവീദിന്റെ മകനാണ്. ഇത് രണ്ടും എങ്ങനെ ശരിയാകും?
എല്ലാവരും യേശുവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു. യേശു അവന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
ശാസ്ത്രിമാരെ സൂക്ഷിക്കുക. അവർ പ്രധാനമെന്ന് തോന്നിക്കുന്ന വസ്ത്രമിട്ട് നടക്കാൻ ഇഷ്ടപ്പെടുന്നു. ചന്തയിൽ ആളുകൾ തങ്ങളെ വണങ്ങുന്നത് അവർക്കിഷ്ടമാണ്. യഹൂദ പള്ളികളിലും വിരുന്നുകളിലും അതിപ്രധാന ഇരിപ്പിടങ്ങളും അവരാഗ്രഹിക്കുന്നു. അവർ വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുന്നു, എന്നിട്ട് നീണ്ട പ്രാർത്ഥന കൊണ്ട് തങ്ങളെ തന്നെ നല്ലവരെന്ന് കാണിക്കാൻ ശ്രമിക്കുന്നു. ദൈവം അവരെ വളരെ ശിക്ഷിക്കും.